ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
அடுத்து சர்வவஞ்சர். இதுவரையுள்ள எல்லா வல்லிகளுடையும் அத்தியாயங்களுடையும் താല്പര്യത്തെ പറഞ്ഞവസാനിപ്പിക്കുന്നതിന്, ഉപസംഹരിക്കുന്നതിന് വേണ്ടി അടുത്ത് പറയുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് 17-ാമത്തെ മന്ത്രം. ഈ മന്ത്രം നോക്കുക. ഹൃദയസ്യ, ഹൃദയത്തിന്റെ നാഢ്യ, നാടികൾ, ശതം ച ഏകാച, 101 ശതം ച ഏകാച എന്ന് പറയുമ്പോൾ 101 താസാം. ഇവയിൽ നാഢ്യ താസാം എന്നാണ് ഇവിടെ പിരിക്കേണ്ടത്. നാഢ്യസ്താസാം എന്നെഴുതിയിരിക്കുന്നു. നാഢ്യ താസാം ച ഏക ചൈക താസാം. ഇവയിൽ ഏക ഒരു നാഡി, മൂർധാനം അഭിനിസൃത, മൂർധാവിനെ പിളർന്നു പോകുന്നു എന്നാണ്. അഭിനിസൃത അതിനെ പിളർന്നു പോകുന്നതാണ് എന്ന് വെച്ചാൽ മൂർധാ വഴി പുറത്തേക്ക് തുറന്നിരിക്കുന്നതാണ് എന്നാണ്. മൂർധാനം അഭിനിസൃത തയാ ഊർധ്വം ആയൻ അമൃതത്വം ഏരി എന്നാണ് അവിടെ പിരിക്കേണ്ടത്. തയാ ഊർധ്വം ആയൻ അമൃതത്വം ഏരി. തയാ എന്ന് വെച്ചാൽ നാഡ്യ, ആ നാഡിയിലൂടെ. ഊർധ്വം ആയൻ, ഊർധ്വം മുകളിലേക്ക് സഞ്ചരിക്കുന്നവൻ, സഞ്ചരിക്കുന്ന ജീവൻ. അമൃതത്വം മോക്ഷത്തെ ഏതി പ്രാപിക്കുന്നു. ഏതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. അന്യ അന്യനാട്യ മറ്റു നാടികൾ, വിശ്വം നാനാ ഗതി ഉള്ളതാണ്. അവ ഉത്ക്രമണേ ഭവന്തി, ജീവന്റെ ഉത്ക്രമണത്തിന് ഉതകുന്നു. ജീവൻ ഈ ശരീരം വിട്ട് പോകുന്ന മാർഗങ്ങളായിരിക്കുന്നു. അടുത്ത ഉപസംഹാര മന്ത്രമാണ്. പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്കുഷ്ടമാത്ര പുരുഷോന്തരാത്മാ സദാ ജനാം ഹൃദയേ സന്നിവിഷ്ട തം സ്വാശരീരാ പ്രവൃഹേ മുഞ്ചാദിവേശീ താം ധൈര്യേണ തം വിദ്യാശുക്രം അമൃതം തം വിദ്യാശുക്രം അമൃതമിതി അങ്കുഷ്ടമാത്ര പുരുഷോ അന്തരാത്മാ. മുമ്പും ഇത് വന്നിട്ടുള്ളതാണ്. അങ്കുഷ്ടമാത്രനായിരിക്കുന്ന പുരുഷൻ, മാത്ര എന്ന് വെച്ചാൽ അളവ്, പെരുവിരലിന്റെ വലിപ്പമുള്ള പുരുഷൻ, ആത്മാവ് അന്തരാത്മ. മുമ്പ് വന്നിട്ടുള്ളപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആത്മാവിന് ഒരളവ് പറയുന്നു, അത് പെരുവിരലിന്റെ വലിപ്പമുണ്ടെന്ന്. അത് ആരൂപത്തിൽ ധ്യാനിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അതായത് ആത്മാവിന് അത്രയും ഒരളവുണ്ട്, ഒരു വസ്തുവാണ് എന്നുള്ള അർത്ഥത്തിൽ. ആത്മാവ് ഒരു പദാർത്ഥമല്ല, പദാർത്ഥത്തിൽ മാത്രമേ അളവിരിക്കത്തുള്ളൂ. പരിമാണം, അളവ്, ഹ്രസ്വം, ദീർഘം, അണു, മഹത്ത് എന്നെല്ലാം പറയുന്നതാണ് പരിമാണം. അത് വസ്തുക്കളിലേ ഇരിക്കും, പദാർത്ഥത്തിലേ ഇരിക്കും. അതൊരു ഗുണമാണ്. ആത്മാവ് ഒരു പദാർത്ഥമല്ല, അതുകൊണ്ട് അതിൽ ഗുണങ്ങളില്ല. എന്നാലും അത് കൽപ്പിക്കുക എന്തിനു വേണ്ടി? അരൂപനായിരിക്കുന്ന അതിൽ രൂപത്തെ കൽപ്പിക്കുന്നു, ഭാവന ചെയ്യുന്നതിന് വേണ്ടി, ധ്യാനിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി പറയുകയാണ്, ആ പുരുഷൻ അങ്കുഷ്ടമാത്രനായി പെരുവിരലിന്റെ വലിപ്പത്തിൽ അന്തരാത്മാവ് സദാ എപ്പോഴും ജനാനാ സംബന്ധിനി ഹൃദയെ, സർവപ്രാണികളുടെയും ജനം എന്ന് പറഞ്ഞാൽ പ്രാണി ജനിക്കുന്നത്, സർവപ്രാണികളുടെയും ഹൃദയെ സന്നിവിഷ്ട യഥാ വ്യാഖ്യാത. ഇതെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാണ്. ഹൃദയദേശത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു. അതിന് അരൂപമാണെങ്കിലും അതിനെ ഭാവന ചെയ്യണം, ധ്യാനിക്കണം. അതിനുവേണ്ടി ഒരളവ് പറഞ്ഞിരിക്കുകയാണ്. തം അങ്കുഷ്ടമാത്ര പുരുഷോ അന്തരാത്മ സദാ ജനാനാം ഹൃദയ സന്നിവിഷ്ട തം സ്വാത് ശരീര, അതിനെ സ്വാത് ആത്മീയാത് ശരീര, അതിനെ സ്വശരീരത്തിൽ നിന്നും, അതായത് ഉപാസകൻ ധ്യാനിക്കുന്നിടത്തും പറയുന്നു, അതിനെ ഹൃദയത്തിൽ സുഷുമ്നാഡിയുടെ ദ്വാരത്തിൽ പ്രകാശരൂപത്തിൽ ജ്വാലയായി ധ്യാനിക്കാൻ പറയുന്നു. അപ്പൊ പ്രകാശം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിപ്പം, പെരുവിരളിന്റെ വലിപ്പത്തിലുള്ള പ്രകാശം, അതിനെ ധ്യാനിക്കുക. ആത്മീയാത് ശരീര, ഈ ശരീരത്തിൽ നിന്നും പ്രവർഹേത് പറയുന്നു, ഉദ്യച്ചേ നിഷ്കർഷേ പൃഥക്കുരിയ, വേർതിരിക്കുക എന്നർത്ഥം. അതിന് പ്രവർഹേത് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. അത് ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിനെ വേർതിരിക്കുന്നത് പോലെ നിസ്സാരമായി ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അതിന് രണ്ടു മൂന്ന് പദങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. ഉദ്യച്ചേ നിഷ്കർഷേ, വളരെ സൂക്ഷ്മമായി അതിന് ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കേണ്ടതാണ്. പൃഥക്വിരിയ, വളരെ ശ്രദ്ധയോടുകൂടി ഈ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിക്കണം. അത് ഉപാസനയിലായാൽ തത്വജ്ഞാനത്തിലായാൽ വളരെ നിഷ്കർഷയോടുകൂടി ശരീരത്തിൽ നിന്നും അതിനെ പൃഥക്കരിക്കണം. പൃഥക്വിരിയ കിമിവ, ഏതുപോലെ കിമിവ ഇത്യുച്ചതി, അത് പറയുന്നു എന്താണ്. മുഞ്ച ഇവ ഇഷീകാം അന്തസ്ഥാം ഇഷീകാം, മുഞ്ച പുല്ല് പുൽക്കൊടി, ആ പുൽക്കൊടിയിൽ നിന്നും അന്തസ്ഥാം ഇഷീകാം, അതിന്റെ ഉള്ളിലിരിക്കുന്ന നാമ്പ്, നാമ്പെന്ന് പറയും അതിന്റെ ഉള്ളിലിരിക്കുന്ന അതിന്റെ ഏറ്റവും മൃദുലമായ ഭാഗം, അതിന്റെ ഇളം കൂമ്പ്, അതിനെ എങ്ങനെയാണോ പൊട്ടാതെ അതിന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ അതിന്റെ ചുറ്റുമുള്ള മറ്റ് അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഇലകളെയെല്ലാം അടർത്തി മാറ്റി സൂക്ഷ്മമായിട്ട് അതിനെ വേർതിരിച്ചെടുക്കുന്നു. അത് സൂക്ഷിച്ചില്ലെങ്കിലും അത് പൊട്ടിപ്പോകും. അതുപോലെ ഈ ശരീരത്തിൽ, ഈ ശരീരത്തോട് പൂർണ്ണമായും താതാത്മ്യപ്പെട്ടു എന്നാൽ അത്യധികം സൂക്ഷ്മമായിരിക്കുന്ന ഈ ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുക. അത് ധൈര്യേണ, വളരെ ധൈര്യത്തോടുകൂടി, അപ്രമാദേന, യാതൊരു വീഴ്ചയും പറ്റാതെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നത്. പ്രമാദം എന്ന് പറഞ്ഞാൽ പുല്ലിന്റെ നാമ്പിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതിന് വേർതിരിച്ചെടുക്കാൻ പ്രയാസമാണ്, കാരണം അത് മറ്റ് ഭാഗങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് മറ്റുള്ളതിനോട് ചേർന്നിരിക്കുന്നതാണ്. അതുപോലെ ഇത് ശരീരത്തോട് പൂർണ്ണമായും താതാത്മ്യപ്പെട്ട് മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ട് ഇതിന്റെ എല്ലാം ആശ്രയമായിരിക്കുന്ന അതിസൂക്ഷ്മമായ വസ്തുവാണ്. അതിന് അപ്രമാദേന, പ്രമാദം ഒന്നും സംഭവിക്കാതെ, അതിനെ തെറ്റായി ധരിക്കാതെ, അജ്ഞാന സംശയ വിപരീയ ദോഷങ്ങളൊന്നും കൂടാതെ, ആത്മാവിനെ സംബന്ധിച്ച് എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും അറിയാൻ ശ്രമിച്ചാലും എല്ലാം കടന്നു വരുന്നത് ഈ മൂന്ന് ദോഷങ്ങളാണ്: അജ്ഞാനം, സംശയം, വിപരീയം. ഒന്നുകിൽ അതിനെ അറിയാതിരിക്കുക, മറ്റൊന്നായി അറിയുക, ഭ്രമിച്ചു പോകുക, ഇതെല്ലാം സംഭവിക്കും. അപ്പൊ ഇതൊന്നും കൂടാതെ ഇതാണ് വരുന്ന പ്രമാദങ്ങൾ, ആത്മാവിനെ സംബന്ധിച്ച് വരുന്ന പ്രമാദങ്ങൾ ഇതൊക്കെയാണ്. അജ്ഞാന സംശയവിപര്യം, ഇതൊന്നും കൂടാതെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ സൂക്ഷ്മമായി മനനം ചെയ്ത് ഏകാഗ്രമായ ധ്യാനത്തിലൂടെ അതിനെ സാക്ഷാത്കരിച്ച് തം ശരീരാ നിഷ്കൃഷ്ടം ചിന്മാത്രം വിദ്യ വിജാനിയ ശുക്രം അമൃതം യഥോക്തം ബ്രഹ്മേതി. ആ ശരീരത്തിൽ നിന്നതിനെ നിഷ്കൃഷ്ടം എന്ന് വെച്ചാൽ നിഷ്കർഷിച്ച് യാതൊരു തരത്തിലുള്ള പോരായ്മകളും കൂടാതെ അതിന്റെ പൂർണ്ണതയിൽ എങ്ങനെ അതിനെ മനസ്സിലാക്കണം? ചിന്മാത്രം, അത് കേവലമായ ചിത്താണ്. ചിദേവ് ചിന്മാത്രം എന്ന് വെച്ചാൽ ചിദേവ് ചിത്ത് മാത്രമാണ്, കേവലമായ ബോധസ്വരൂപമാണത്, ശുദ്ധമായ ജ്ഞാനസ്വരൂപമാണ് ചിത്ത് ജ്ഞാനം എന്ന് വിദ്യ വിജാനിയ എന്ന് വെച്ചാൽ ഈ ജഡവുമായിട്ട് ജഡ ശരീരവുമായിട്ട് അതിന് യാതൊരു സംബന്ധമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അതിന് ചിത് ബോധം എന്ന് പറയുന്നത്. അതിന് വിപരീതമാണ് അചിത് ജഡം. അപ്പൊ ജഡത്തിൽ നിന്നും ആ ചിത്തിനെ വേർതിരിക്കുക, ജഡത്തിൽ നിന്നും ചൈതന്യത്തെ വേർതിരിച്ചെടുക്കുക, ചൈതന്യമായിട്ട് തന്നെ അറിയുക, വിജാനിയ ശരീരത്തോട് താതാമ്യപ്പെട്ടിരുന്ന് ആത്മാവിനെ ചിന്തിക്കുമ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള ജഡ അനുഭവമാണുള്ളത്. ജഡവുമായി ബന്ധപ്പെട്ടാണ് ആത്മാവിനെ അറിയുന്നത്. ശരീര ഇന്ദ്രിയ മനസ്സ് ബുദ്ധി തുടങ്ങിയ ജഡവസ്തുക്കളുമായി താതാമ്യപ്പെട്ട് ആത്മാവിനെയാണ് അറിയുന്നത്. അങ്ങനെ എന്താണ് അറിയേണ്ടത്? അതിനെ ചിന്മാത്രമായി അറിയുക. വിദ്യ വിജാനീയ അതെന്താണ്? ശുക്രം. അത് ശുദ്ധമാണ്. ഈ ശരീരവുമായി ഈ ശരീരത്തിന്റെ ഗുണസ്ഥിതിയുന്ന അന്ധക്കരണം, അതിന്റെ വികാര വിചാരങ്ങൾ, സുഖദുഃഖങ്ങൾ, ഇതുമായിട്ടൊന്നും യാതൊരു സംബന്ധമില്ല. പരമ പരിശുദ്ധമായതാണ് ശുക്രം. സമൃദ്ധം നാശമില്ലാത്തതാണ്. യഥോക്തം ബ്രഹ്മം, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ബ്രഹ്മം എന്ന് അതിനെ അറിഞ്ഞു വേർതിരിക്കുക. ഇതി ാണ് തം വിദ്യാ ശുക്രം അമൃതം എന്നതിനെ അറിയുക, എന്നതിനെ സാക്ഷാത്കരിക്കുക. വീണ്ടും അത് മന്ത്രത്തിൽ ഒരുതോടുകൂടി പറഞ്ഞു, തം വിദ്യാ ശുക്രം അമൃതമിതി. ദുർവചനം ഉപനിഷത് പരിസമാപ്തിയർത്ഥം, അത് ഉപനിഷത്ത് പരിസമാപിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതി ശബ്ദസ്റ്റ്. ഈ പറഞ്ഞു വരുന്ന പ്രകരണവും അവസാനിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതി എന്നുകൂടി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉപനിഷത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം അതിനെ പൂർണ്ണമായി അതിൻ്റെ മാർഗം അതിൻ്റെ ഫലം എല്ലാം വിശദമായി ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. യമദേവന്റെ ഉപദേശം അവസാനിച്ചതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് രണ്ടു തവണ ആവർത്തിച്ചിരിക്കുന്നത് എന്നാണ്. ആ പരമാത്മാവിനെ, ഹൃദയസ്ഥിതനായിരിക്കുന്ന ആ പരമാത്മാവിനെ എങ്ങനെ സൂക്ഷ്മമായി ധ്യാനിക്കണം എന്നുള്ളതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്നാലും അതിന് ഒരിക്കൽ കൂടി പ്രാകൃത ബുദ്ധിക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി ഒന്നുകൂടിയാണ് പറഞ്ഞത്. അതിന്റെ സൂക്ഷ്മതയെ ഒന്നുകൂടി കാണിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. മന്ത്രത്തിൽ അങ്കുഷ്ടമാത്ര പുരുഷ, അങ്കുഷ്ടമാത്രനായ പെരുവരൽ വലിപ്പത്തിലുള്ള പുരുഷൻ അന്തരാത്മാവാണ്. അത് സദാ എപ്പോഴും ജനാന പ്രാണികളുടെ ഹൃദയത്തിൽ അന്തഃകരണത്തിൽ സന്നിവിഷ്ട സ്ഥിതി ചെയ്യുന്നു. തം ആത്മാവിന് സ്വാത് ശരീരാത് പ്രവൃഹേത്, അവിടെ പിരിക്കേണ്ടത് സ്വാത് ശരീരാത് പ്രവൃഹേത്. സ്വാത് സ്വന്തം ശരീരാത് ശരീരത്തിൽ നിന്നും പ്രവൃഹേ വേർതിരിക്കണം. എങ്ങനെ? ധൈര്യേണ പ്രവൃഹേത്, അവിടെ ചേർത്തോളൂ ധൈര്യേണ പ്രവൃഹേത്, പ്രമാദം സംഭവിക്കാതെ വീഴ്ചകൾ പറ്റാതെ ഉയർത്തിരിക്കണം. ഏതുപോലെ? മുഞ്ചാത് ചിഷീക ഇവ, പുല്ലിൽ നിന്നും അതിന്റെ നാമ്പിനെ വേർപെടുത്തുന്നത് പോലെ. മുഞ്ചാത് ഇഷീക ഇവ, ഇഷീക പുൽനാമ്പ്, മുഞ്ച പുല്ല്, പുല്ലിൽ നിന്നും അതിന്റെ നാമ്പിനെ വേർപെടുത്തുന്നത് പോലെ. തം ആത്മാവിനെ ശുക്രം അമൃതം വിദ്യ, ശുദ്ധവും നാശമില്ലാത്തതുമായി അറിയുക. ശരീരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത് ശുക്രം അമൃതം. ശരീരം അശുദ്ധമാണ്, നശിക്കുന്നതാണ്. ആത്മാവ് അങ്ങനെയല്ല, നശിക്കാത്തതാണ്. കാരണം മരണത്തിന്റെ സന്ദർഭത്തിലാണ് നജീകേസിന്റെ ചോദ്യം. മരണത്തെ സംബന്ധിച്ചാണ് യമദേവനോടാണ് ചോദിക്കുന്നത്. മരണശേഷം എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. അതുകൊണ്ട് പറയുന്നു മരണം അത് ശരീരത്തിനാണ്, അത് നശിക്കുന്നതാണ്, അശുദ്ധമാണ്. മരണത്തിൽ ആത്മാവിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അതെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നജീസിന്റെ ആദ്യത്തെ ചോദ്യത്തിന് അവസാനം വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അടുത്ത മന്ത്രം ഉപസംഹാരമായിട്ട് പറയുകയാണ്, അങ്കുഷ്ടമാത്ര പുരുഷോന്തരാത്മാ സദാ ജനാം ഹൃദയേ സന്നിവിഷ്ട തം സ്വാ ശരീരാത് പ്രവഹേത് മുഞ്ചാദിവേശീകാം ധൈര്യേണ തം വിദ്യാശുക്രം അമൃതം തം വിദ്യാശുക്രം അമൃതമിതി വിദ്യാസ്തുത്യർത്ഥോ അയം ആഖ്യായികാർത്ഥോ ഉപസംഹാരോ അധുന ഉച്യതേ. വിദ്യാസ്തുത്യർത്ഥം ഇവിടെ പറഞ്ഞ ഈ ആത്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി, ശ്രോതാവിന് ആ വിദ്യയിൽ അഭിരുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനെ സ്തുതിക്കുകയാണ്, അതിന്റെ മഹത്വത്തെ പറയുകയാണ്. വിദ്യാസ്തുത്യർത്ഥം അയം ആഖ്യായികാർത്ഥം ഉപസംഹാരം, ഈ ആഖ്യായികയുടെ ഈ കഥയുടെ താല്പര്യത്തെ ഉപസംഹരിക്കാൻ വേണ്ടി അധിനാവിച്ചത് ഇനി പറയുകയാണ്. ശ്രുതി പറയുകയാണ്, മൃത്യു പ്രോക്താം നചികേതോ അധലധ്വാ വിദ്യാം ഏതാം യോഗ വിധിം ജഗൃത്സ്നം ബ്രഹ്മപ്രാപ്തോ വിരജോ ഭൂത് വിമൃത്യുഃ ന്യോപ്യേവം യോ വിദധ്യാത്മമേവ മൃത്യു പ്രോക്താം. മൃത്യുദേവൻ ഉപദേശിച്ചത് യഥോക്താം ഇതുവരെ പറഞ്ഞത്. ഏതാം ബ്രഹ്മവിദ്യാം ഇവിടെ പറഞ്ഞ ഇതാണ് ബ്രഹ്മവിദ്യ, ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അറിവ് ആണ് ബ്രഹ്മവിദ്യ. യോഗവിധിഞ്ച കൃഷ്ണം യോഗവിധിഞ്ച കൃഷ്ണമായ യോഗവിധി, യോഗത്തെക്കുറിച്ചും ഇവിടെ പറഞ്ഞു, അതും ആത്മവിദ്യയെക്കുറിച്ചും പറഞ്ഞു. സമസ്തം സ്വോപകരണം സഫലം ഇത്യേത് കൃഷ്ണം പൂർണ്ണമായി എന്നുവെച്ചാൽ സമസ്തമായി, സ്വോപകരണം അതിന്റെ കരണങ്ങളോടുകൂടി ഉപകരണങ്ങളോടുകൂടി അതിന്റെ സാധനങ്ങളോടുകൂടി, സഫലം ഫലത്തോടുകൂടി, ഫലത്തെയും പറഞ്ഞു. തത്വജ്ഞാനത്തിന്റെ ഫലമായ സദ്യോന്മുക്തി, ഉപാസനയുടെ ഫലമായ ക്രമമുക്തി, അതാണ് സ്വോപകരണ സഫലം. അഗ്നിവിദ്യ ജ്ഞാനകർമ്മ സമുച്ചയ രൂപത്തിൽ ഗൃഹസ്ഥന്മാരനുഷ്ഠിക്കേണ്ടതായ അഗ്നിവിദ്യ ഇതെല്ലാം പറഞ്ഞു. പറഞ്ഞായിട്ട് മുമ്പ് സൂചിപ്പിച്ചിരുന്നു ശ്രുതി തന്നെ, അതാണ് സ്വോപകരണ സഫലം. അതിന്റെ സാധനാ മാർഗങ്ങളും ഫലവും ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. നചികേത വരപ്രധാന മൃത്യോഹോ ലബ്ധ പ്രാപ്യ, ഈ കാര്യങ്ങളെല്ലാം നചികേത നചികേതസ് വരപ്രധാന മൃത്യുദേവന്റെ വരദാനത്തിലൂടെ മൃത്യോഹോ ലബ്ധ മൃത്യുദേവനിൽ നിന്നെല്ലാം നേടി പ്രാപിച്ചു എന്നാണ്. മൃത്യുദേവനിൽ നിന്ന് നചികേതസ് എല്ലാം നേടി കിം ബ്രഹ്മപ്രാപ്തു അഭൂ, പ്രാപിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഇതെല്ലാം മൃത്യുദേവൻ നേടിയിട്ട് ബ്രഹ്മപ്രാപ്തു അഭൂ പറയുന്നു, മുക്തു അഭവത് മുക്തനായി തീർന്നു, നജികേസ് മുക്തനായി തീർന്നു. നജികേസിന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ആത്മലാഭം നേടി. കഥം എങ്ങനെ? വിദ്യാപ്രാപ്തിയ, ഈ വിദ്യയെ പ്രാപിച്ചിട്ട് ഈ അറിവിനെ നേടിയിട്ട് ബ്രഹ്മവിദ്യയെ നേടിയിട്ട് നജികേസ് മുക്തനായി തീർന്നു. നജികേസിനുണ്ടായ ഫലം അതാണ് മുക്തി. അതുകൊണ്ട് ശ്രുതി പറയുകയാണ് വിദ്യാപ്രാപ്തിയ വിരജ വിഗത ധർമാധർമ്മോ, ധർമാധർമ്മങ്ങളെല്ലാം തീർന്നവനായി, പുണ്യപാപങ്ങളെല്ലാം നശിച്ചവനായി, ധർമാധർമ്മങ്ങളെ അതിക്രമിച്ചവനായി, അതാണ് വിഗത ധർമാധർമ്മോ മുക്തനായി തീർന്നു. വിമൃത്യുഹു വിഗത കാമാവിദ്യശ്ച സൻ പൂർവം വിമൃത്യു ഒരു വ്യാഖ്യാനിക്കുകയാണ്. വിഗത കാമാവിദ്യശ്ച കാമ കർമ്മ അവിദ്യകളെല്ലാം നശിച്ചവനായി, അതെല്ലാം നശിച്ച് ധർമാധർമ്മങ്ങളെല്ലാം നശിച്ച് വിദ്യാപ്രാപ്തിയിലൂടെ മോക്ഷത്തെ നേടി. വിരജോ അഭൂത് വിമൃത്യു, അതിന് രണ്ടിനെയും വ്യാഖ്യാനിച്ചാണ്. വിരജൻ എന്ന് വെച്ചാൽ പുണ്യപാപങ്ങളെ അതിക്രമിച്ചു, രജസ് ഇവിടെ പുണ്യപാപങ്ങളാണ് അതിനെ അതിക്രമിച്ചു. പിന്നെ വിമൃത്യു എന്ന് പറഞ്ഞു കാമകർമ്മങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട്, അതെല്ലാം നശിച്ചാലേ മോക്ഷം നേടത്തുള്ളൂ, കാമകർമ്മങ്ങളെല്ലാം നശിച്ച് മുക്തനായി തീർന്നു എന്നത്. എന്നാ കേവലം നചികേത ഏവ പറയുന്നു, കേവലം നചികേസിന് വേണ്ടി മാത്രമല്ല, നചികേസ് മാത്രമല്ല ഇതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നതും. അന്യോപി നചികേതവത് ആത്മവിത് അധ്യാത്മമേവ നിരുപചരിതം പ്രത്യക്സ്വരൂപം പ്രാപ്യ തത്വം ഏവ ഇത്യഭിപ്രായ. അന്യത് രൂപം അപ്രത്യഗ്രൂപം. നചികേയസി വിദ്യ പ്രാപിച്ചിട്ട് മോക്ഷം നേടി ബ്രഹ്മപ്രാപ്തോ വിരജോ അഭൂത് വിമർത്തി എന്ന് പറഞ്ഞിട്ട് അന്യോപ്യേവം യോ വിദധി ആത്മമേവ, യോ വിദധി ആത്മമേവ, അതാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത്. അന്യോപി നചികേതോവത്, നചികേതസിനെ പോലെ മറ്റുള്ളവരും ആരാണ്? ആത്മവിത്, ഈ ആത്മാവിനെ അറിയുന്നവൻ. നചികേതസിനെ പോലെ ഈ ആത്മാവിനെ അറിയുന്നവൻ എന്തായിത്തീരുന്നു? ആത്മാവായി തീരുന്നു എന്നാണ്. അധ്യാത്മമേവ, അധ്യാത്മം ആത്മനിഷ്ഠ, ആത്മസ്വരൂപമായി തീരുന്നു. എങ്ങനെ? നിരുപചരിതം, മുഖ്യം, ഉപചരിതമല്ലാത്ത മുഖ്യമായ ആത്മാവിനെ തന്നെ പ്രാപിക്കുന്നു. എന്താണത് മുഖ്യമായ ആത്മാവെന്ന് പറയുന്നത്? ബ്രഹ്മലോകവും മറ്റുമല്ല, പ്രത്യേക സ്വരൂപം, തന്റെ തന്നെ പ്രത്യേകായിരിക്കുന്ന, ആന്തരികമായിരിക്കുന്ന, സർവാധാരമായിരിക്കുന്ന, അല്ലെങ്കിൽ അധിഷ്ഠാനമായിരിക്കുന്ന, അതാണ് പ്രത്യേക ശബ്ദത്തിന്റെ അർത്ഥം, ആന്തരികം, അധിഷ്ഠാനം, തന്റെ തന്നെ ആന്തരികമായിരിക്കുന്ന സ്വരൂപത്തെ, സ്വസ്വരൂപത്തെ പ്രാപ്യ, പ്രാപിച്ചിട്ട് തത്വമേവ, അത് തന്നെ ആയിത്തീരുന്നു. പിന്നീട് അവിടെ ഉത്ക്രമണം, ഗമനം ഒന്നും സംഭവിക്കുന്നില്ല, അതാണ് തത്വമേവ, ആത്മാവായി തന്നെ തീരുന്നു ഇത്യഭിപ്രായം, അതാണ് ഇതിന്റെ താല്പര്യം. അന്യോപി ഏവം യോ വിദധി, മറ്റുള്ളവരും ഇതിനെ ഇപ്രകാരം അറിയുന്നവർ അധ്യാത്മമേവ, യോ വിത് അധ്യാത്മമേവ എന്നാണ്. മറ്റുള്ളവരും ആരാണോ ഇതിനെ ഇങ്ങനെ അറിയുന്നതാണ് ആത്മവിത് എന്ന് പറഞ്ഞിരിക്കുന്നത്. യോ വിത് അധ്യാത്മമേവ, ആത്മവിത്ത്, വിത്ത് എന്നുള്ളതിലൂടെ ഭാഷകാരൻ്റെ അർത്ഥം പറഞ്ഞു ആത്മവിത്ത്. അധ്യാത്മമേവ, അധ്യാത്മം എന്നുള്ളതിനാണ് പറഞ്ഞത്. നിരുപചരിതം പ്രതിസ്വരൂപം ആണ് അന്യോപ്യവും യോ വിദധ്യാത്മമേവ, മറ്റുള്ളവരും ആരാണോ ഇതിനെ ശരിയായി അറിയുന്നത്, ഏവം വിത്ത് പ്രകാരം അറിയുന്നവൻ ആത്മസ്വരൂപത്തെ തന്നെ പ്രാപിക്കുന്നു. തദ്ദേവം അധ്യാത്മം ഏവം ഉക്തപ്രകാരേണ വേദ വിജാനാദി, ഈ പറഞ്ഞ രീതിയിൽ യഥാർത്ഥമായി ആരാണോ ഇതിനെ അറിയുന്നത് അതിന് ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞു വിത്ത് എന്ന് പറയും. അതിന് ഭാഷ്യകാരം പറയുന്നു ഏവം വിത്ത്, ഇപ്രകാരം അറിയുന്നവൻ, അവൻ എന്ത് ചെയ്യുന്നു? അധ്യാത്മമേവ, നിരുപചരിതമായ ആ ആത്മസ്വരൂപത്തെ തന്നെ പ്രാപിക്കുന്നു. സോപി മറ്റുള്ളവനും വിരജഹസ്സൻ, വിരജനായി, നേരത്തെ പറഞ്ഞതുപോലെ ധർമാധർമ്മങ്ങൾക്ക് പുണ്യപാപങ്ങൾക്കെല്ലാം ഉപരിയായി ബ്രഹ്മപ്രാപ്തിയ, ആ പരമാത്മാവിനെ പ്രാപിച്ച് വിമൃത്യു ഭവതി, വിമൃത്യുവായിത്തീരുന്നു. ഇതി വാക്യശേഷ എന്നവിടെ കൂട്ടിച്ചേർക്കണം, അത്രയും കൂട്ടിച്ചേർക്കണം. മന്ത്രത്തിൽ മൃത്യുപ്രോക്താം, മൃത്യുദേവനാൽ ഉപദേശിക്കപ്പെട്ട ഈ വിദ്യയെ നചികേതഃ, നചികേതസ് ലബ്ധ്വാ, നേടിയിട്ട് അഥ തുടർന്ന് കൃഷ്ണം പൂർണമായ ഏതാം വിദ്യാം, ഈ വിദ്യയെയും യോഗവിധിം, യോഗവിധിയെയും ലബ്ധ്വാ, നേടിയിട്ട് ബ്രഹ്മപ്രാപ്തഃ, ബ്രഹ്മത്തെ പ്രാപിച്ച് വിരജഃ, ധർമാധർമ്മങ്ങളെ അതിക്രമിച്ച് വിമുക്തിഹു, മോക്ഷത്തെ അഭൂത് പ്രാപിച്ചു. വിരജഃ അഭൂത് വിമുക്തിഹു, വിരജഃ വിമുക്തിഹു അഭൂത് എന്നാണ്. അന്യഹാപി മറ്റുള്ളവരും, യഹ ഏവം വിത്, യഹ ഏതൊരുവനാണോ ഏവം വിത് ഇപ്രകാരം അറിയുന്നത് അധ്യാത്മമേവ, ആത്മസ്വരൂപം തന്നെ ആയിത്തീരുന്നു, ആത്മസ്വരൂപം തന്നെ ആയിത്തീരുന്നു. അന്യോപി മറ്റുള്ളവരും, യഹ ഏതൊരുവനാണോ ഏവം വിത് ഇപ്രകാരം അറിയുന്നത് അധ്യാത്മമേവ, ആത്മസ്വരൂപം തന്നെ ആയിത്തീരുന്നു. മൃത്യു പ്രോക്താം നചികേതോധലധ്വാ വിദ്യാം ഏതാം യോഗവിധിം ജഗൃഷ്ണം ബ്രഹ്മപ്രാപ്തോ വിരജോഭൂത് വിമൃത്യുഃ അന്യോപ്യേവം യോ വിദധ്യാത്മമേവ ശിഷ്യാചാര്യോഃ പ്രമാദകൃത അന്യായേന വിദ്യാഗ്രഹണ പ്രതിപാദന നിമിത്ത ദോഷപ്രശമനാർത്ഥാ ഇയം ശാന്തിഃ ഉച്യതേ. ശിഷ്യാചാര്യോഃ ശിഷ്യന്റെയും ആചാര്യന്റെയും രണ്ടുപേരും പരസ്പരം പ്രമാദകൃത അന്യായേന, രണ്ടുപേരും എന്തെങ്കിലും പ്രമാദം കൊണ്ട് വീഴ്ച കൊണ്ട് വരുന്ന അന്യായം, എന്തെങ്കിലും അബദ്ധം പറ്റി, വിദ്യാഗ്രഹണ പ്രതിപാദന നിമിത്തം, വിദ്യയുടെ ഗ്രഹണത്തിനും അതിന്റെ പ്രതിപാദനത്തിനും വരുന്ന അത് നിമിത്തമായി വരുന്ന ദോഷങ്ങൾ, ആ ദോഷങ്ങളെ പ്രശമനാർത്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇയം ശാന്തി ഉച്ചതെ ആചാര്യൻ ഉപദേശിക്കുന്നു, ശിഷ്യൻ ശ്രമിക്കുന്നു. ഇവരിൽ പ്രമാദം വീഴ്ച എവിടെയും വരാം, അത് ഗ്രഹിക്കുന്നതിനും പ്രതിപാദനത്തിനും, ശിഷ്യൻ ഗ്രഹിക്കുന്നതിൽ പ്രമാദം വരാം, ആചാര്യൻ പറയുന്നതിന് പ്രതിപാദനം ചെയ്യുന്നിടത്തും പ്രമാദങ്ങൾ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ, കാരണം ഇത് ശരീരം മനസ്സ് ബുദ്ധി തുടങ്ങിയ കർണങ്ങളിലൂടെയാണ് വിദ്യ ഗ്രഹിക്കുന്നതും പ്രതിപാദനം ചെയ്യുന്നതും. സ്വാഭാവികമായിട്ടും വീഴ്ചകൾ ഇതെല്ലാം അപൂർണങ്ങളാണ്, ഈ കർണങ്ങളൊന്നും പൂർണ്ണമല്ല. അപ്പൊ ആ കർണത്തിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങളിലും പ്രമാദങ്ങൾ വീഴ്ചകൾ സംഭവിക്കാം, ഗ്രഹിക്കുന്നിടത്ത് പറയാം, പ്രതിപാദനത്തിന് വരാം, അതൊക്കെ സ്വാഭാവികമാണ്. അത് ജീവൻ അതിൽ നിന്നും ആ പരിമിതികളിൽ നിന്നും മുക്തനാകാൻ കഴിയത്തില്ല. ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ഇപ്പൊ വീഴ്ചകൾ വരാം, അങ്ങനെ ഉള്ള വീഴ്ചകളില്ലാത്ത പൂർണമായ വിദ്യാഗ്രഹണമോ പ്രതിപാദനമോ ഒരിടത്തും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രുതിക്കറിയാം, അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ പ്രശമനാർത്ഥം, ആ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇയം ശാന്തി, അടുത്ത് ശാന്തി കൂടി പറയുന്നു. അതാണ് തുടക്കത്തിലും ഒടുവിലും ശാന്തി പറയുന്നു. അടുത്ത മന്ത്രം, ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സഹനാവ സഹ നൗ ആവാം അവതു സഹ നൗ അവതു എന്നാണ് പദം പിരിക്കേണ്ടത്. നൗ സഹ അവതു, നൗ അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞിരിക്കുന്നു ആവാം, ഞങ്ങളെ രണ്ടുപേരെയും സഹ ഒരുമിച്ച് ഒരുപോലെ, രണ്ടുപേരെന്ന് പറയുന്നത് ശിഷ്യനും ആചാര്യനും, രണ്ടുപേരെയും അവതു പാലയതു പാലിക്കൂ എന്നാണ്, ആചാര്യനെയും ശിഷ്യനെയും പാലിക്കൂ എന്നാണ്. രണ്ടുപേർക്കും വീഴ്ചകൾ പറ്റാം, ആരും പൂർണ്ണരല്ല, അതുകൊണ്ട് പറയുന്നു രണ്ടുപേരെയും പാലിക്കൂ. എങ്ങനെ പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാസ്വരൂപ പ്രകാശനേന. ഇവിടെ ശിഷ്യൻ ശ്രവിക്കുന്നതും ആചാര്യൻ ഇതിനെ പ്രതിപാദനം ചെയ്യുന്നതും പ്രവചിക്കുന്നതും വിദ്യയുടെ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ്, വിദ്യാസ്വരൂപത്തെ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവനവൻ ആചാര്യൻ പ്രതിപാദനം ചെയ്യുന്ന എന്തിനു വേണ്ടി? ആചാര്യന് ആ വിദ്യാസ്വരൂപത്തെ പ്രകാശിക്കുന്നതിന് വേണ്ടി, ശിഷ്യൻ ശ്രവിക്കുന്നതിന് വേണ്ടി. ശിഷ്യന് ആ വിദ്യയുടെ സ്വരൂപം എന്താണെന്ന്, അതിന്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാകണം. അപ്പൊ അതിനെ പ്രകാശിപ്പിക്കുക, അങ്ങനെയാണ് രണ്ടുപേരെയും രക്ഷിക്കേണ്ടത് എന്ന്. അപ്പൊ രണ്ടുപേരുടെയും ഉള്ളിൽ വിദ്യ പ്രകാശിക്കുക, അതാണ് രക്ഷ. ആരാണ് അങ്ങനെ രക്ഷിക്കേണ്ടത്, വിദ്യയെ പ്രകാശിപ്പിക്കേണ്ടത്? പറയുന്നു കഹ, ആര് പ്രകാശിപ്പിക്കണം? പറയുന്നു സ ഏവ പരമേശ്വര ഉപനിഷത് പ്രകാശിത. ഈ ഉപനിഷത്തിനെ വെളിപ്പെടുത്തിയ പരമേശ്വരൻ തന്നെ, വേദത്തെ വെളിപ്പെടുത്തിയ സ്വനിശ്വാസം പോലെ വേദത്തെ വെളിപ്പെടുത്തിയ ആ പരമാത്മാവ് തന്നെയാണ് ശിഷ്യനും ആചാര്യനും വിദ്യയെ പ്രകാശിപ്പിക്കേണ്ടത്. കിഞ്ച മാത്രമല്ല സഹ നൗ ഭുനത്തു പറയുന്നു, വിദ്യയെ പ്രകാശിപ്പിച്ച പോരാ, അതോടൊപ്പം നൗ ഞങ്ങളെ രണ്ടുപേരെയും ഭുനത്തു, ഭുനത്തു എന്ന് വെച്ചാൽ പാലിക്കൂ, വീണ്ടും പാലിക്കാൻ പറയും. എങ്ങനെ പറയുന്നു? തത് ഫല പ്രകാശനേന, അതിന്റെ ഫലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്. വിദ്യയുടെ ഫലം എന്താണ്? മോക്ഷം. ആ മോക്ഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ആ മോക്ഷത്തെ നൽകിക്കൊണ്ട് നൗപാല ചെയ്തു, അങ്ങനെയും രക്ഷിക്കുകയാണ്. അങ്ങനെ രണ്ട് തവണ ഉപയോഗിച്ചത് അവതു ഭുനക്തു, രണ്ടിന്റെയും അർത്ഥം രക്ഷിക്കുക എന്നാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം ആവശ്യപ്പെട്ടത് വിദ്യയെ ഉള്ളിൽ പ്രകാശിപ്പിക്കുക. രണ്ടാമെന്ന് പറയുന്ന ആ വിദ്യയുടെ ഫലമായ മോക്ഷത്തെ പ്രകാശിപ്പിക്കുക എന്നാണ്. അടുത്തു പറയുന്ന എന്താണ്? സഹ വീര്യം കരവാവഹൈ. സഹ ഏവ ആവാം. നൗ എന്നുള്ളത് അവിടെയും ചേർത്തോളൂ. സഹ നൗ വീര്യം കരവാവഹൈ എന്ന് പറയുന്നു. ആവാം, ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും വിദ്യാകൃതം വീര്യം, വിദ്യ നൽകുന്ന വീര്യം, സാമർഥ്യം. അതായത് ഈ സർവബന്ധനങ്ങളിൽ നിന്നും മോചിക്കുന്നതിനുള്ള സാമർഥ്യം, സർവകാമങ്ങളെയും നേരത്തെ പറഞ്ഞല്ലോ അതിനെല്ലാം ജയിക്കുന്നതിനുള്ള സാമർഥ്യം, അതാണ് വീര്യം. ഈ സർവ അജ്ഞാന സംശയ വിവര്യങ്ങളെയും നശിപ്പിക്കുന്നതിനുള്ള ശേഷി, അതാണ് സാമർഥ്യം. വിദ്യ നൽകുന്ന വീര്യം അതാണ്. അത് കരവാവഹൈ നിഷ്പാദയാവഹൈ, അതിന്റെ അർത്ഥം പറയുന്നു. അത് നിഷ്പാദിപ്പിക്കണം, നിഷ്പാദിപ്പിച്ച് തരണം. ആര്? പരമേശ്വരൻ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് വിദ്യ കൊണ്ടുണ്ടാകേണ്ട ആ വീര്യം, ശേഷി ഉണ്ടാകണം. കിഞ്ച മാത്രമല്ല തേജസ്സിനോ, തേജസ്സിനോഹോ ആവയോഹോ യദധീതം തത് സു അധീതം അസ്തു. തേജസ്സിനോ അവിടെ ഒരുമിച്ചെടുത്തിരിക്കുന്നു. തേജസ്വി നൗ എന്നുള്ളതിനെ ഒറ്റപ്പദമായിട്ട് എടുത്തിരിക്കുകയാണ്. തേജസ്വി തേജസ്സിനൗ തേജസ്വിന നകാരാന്ത ശബ്ദമായിട്ട്. അപ്പൊ തേജസ്വിനൗ, തേജസ്വിനൗ അസ്തു എന്നാണ്. അതിനെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുകയാണ്. തേജസ്വിനോഹോ ആവയോഹോ യദധീതം. തേജസ്വികളായിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും, കാരണം വിദ്യയുടെ പ്രതിപാദനത്തിലൂടെയും ശ്രവണത്തിലൂടെയും തേജസ്വികളായിരിക്കുന്ന രണ്ടുപേരും, ശിഷ്യനും ആചാര്യനും, ആവയോഹോ യദധീതം, എന്താണോ ഇതുവരെ അധ്യയനം ചെയ്തിരിക്കുന്നത്, ഗ്രഹിച്ചിരിക്കുന്നത്, തത് സു അധീതം, അത് സു അധീതമാകട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ വിസ്മരണം സംഭവിക്കരുത്, പ്രമാദങ്ങളൊന്നും വരരുത്, അജ്ഞാന സംശയ വിവരങ്ങളൊന്നും അതിൽ ഉണ്ടാകരുത്. അതാണ് സു അധീതം. നല്ലവണ്ണം അധ്യയനം ചെയ്യപ്പെട്ടതാകട്ടെ, അതിന് വിപരീതമായി ഗ്രഹിക്കാൻ ഇടവരരുത്, സംശയങ്ങൾ വരരുത്, ധരിച്ചത് മറന്നുപോകരുത്, ഭ്രമങ്ങൾ ഉണ്ടാകരുത്. അതാണ് സു അധീതം. അപ്പൊ ഈ വിദ്യയുടെ പ്രതിപാദനത്തിലൂടെയും ശ്രവണത്തിലൂടെയും തേജസ്വികളായിരിക്കുന്നവരാണ് ശിഷ്യനും ആചാര്യനും. അവർ എന്താണോ ഈ ഉപനിഷത്തിൽ നിന്ന് ധരിച്ചിരിക്കുന്നത് അത് ന്യൂനതയില്ലാത്തതായിരിക്കട്ടെ, സുഅതീതമായിരിക്കട്ടെ, യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ലാത്തതായിരിക്കട്ടെ എന്നാണ്. എന്നങ്ങനെ വ്യാഖ്യാനിക്കാം. തേജസ്വിനൗ ഒറ്റപ്പദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നകാരാന്ത ശബ്ദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ തേജസ്വിനൗ എന്ന് വരാം. അല്ലെങ്കിൽ അതിനെ രണ്ട് പദമായിട്ടും എടുക്കാം. അഥവാ തേജസ്വി നൗ ആവാഭ്യാം യദധീതം തത് അതീവ തേജസ്വി വീര്യവ അസ്തു. അതായത് രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. പദം രണ്ടു തരത്തിൽ അവിടെ തിരിച്ചെടുക്കാം പദപാഠത്തിൽ. ഒന്നിൽ തേജസ്വി നൗ അതീതം അസ്തു എന്നിരിക്കും. അപ്പൊ തേജസ്വി നൗ രണ്ട് പദമാവും. അങ്ങനെ ഇവിടെ അർത്ഥം പറയുകയാണ്. തേജസ്വി നൗ പറയുന്ന ആവാഭ്യാം, ഞങ്ങൾ രണ്ടുപേരും യദധീതം, എന്താണോ അധ്യയനം ചെയ്തത് തത് അതീവ തേജസ്വി വീര്യവത് അസ്തു, അത് അത്യധികം വീര്യമുള്ളതായി തീരട്ടെ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. രണ്ടു തരത്തിൽ പദം പിരിച്ച് അർത്ഥം പറഞ്ഞാലും താല്പര്യം ഒന്ന് തന്നെ. ഒന്നുകിൽ തേജസ്വിനവ് അധീതം അസ്തു എന്നെടുക്കുക, അല്ലെങ്കിൽ തേജസ്വി നൗ അധീതം അസ്തു എന്നെടുക്കുക. നൗ അധീതം തേജസ്വി അസ്തു, ഞങ്ങൾ അധ്യയനം ചെയ്തത് തേജസ് ഉള്ളതായി തീരട്ടെ, വീര്യം ഉള്ളതായി തീരട്ടെ. അധ്യയനം ചെയ്തതിന്റെ വീര്യം എന്ന് പറഞ്ഞതാണ് അത്. ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക, വിസ്മരിക്കാതിരിക്കുക, അജ്ഞാന സംശയ വിവരങ്ങളൊന്നും അതിൽ വരാതിരിക്കുക എന്നാണ്. മാ വിദ്യുഷാമഹേ ശിഷ്യ ആചാര്യവും അന്യോന്യം പ്രമാദകൃത അന്യായ അധ്യയന അധ്യാപന ദോഷനിമിത്തം ദ്വേഷം മാ കരവാവഹൈ. ശിഷ്യാചാര്യന്മാർ നേരത്തെ പറഞ്ഞല്ലോ, പ്രമാദം ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാം, ശിഷ്യനും ആചാര്യനും സംഭവിക്കാം. ഇവർ അന്യോന്യം പ്രമാദകൃത, പരസ്പരം ഇവരിൽ വിദ്വേഷം ഉണ്ടാകരുത്. എങ്ങനെ? പ്രമാദകൃത അന്യായ അധ്യയന അധ്യാപന ദോഷം, അധ്യയനത്തിൽ അധ്യാപനത്തിൽ എല്ലാം ദോഷങ്ങൾ വരാം, പ്രമാദങ്ങൾ വീഴ്ചകൾ വരാം. അതുകൊണ്ട് അതാണ് പ്രമാദകൃതമാണ്. ശരിയായ രീതിയിൽ അധ്യയനവും അധ്യാപനവും വരുന്നിടത്ത് വിദ്വേഷം വരത്തില്ല. അങ്ങനെ അല്ലാതെ വരാൻ സാധ്യതയുണ്ട്. പറയുന്നു പ്രമാദം കൊണ്ട് വരുന്ന അന്യായമായ അധ്യയനം അധ്യാപനം, അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ, ആ ദോഷങ്ങൾ കൊണ്ട് ദേഷ്യം വരുന്നതുകൊണ്ടാണ്. എന്നുവെച്ചാൽ അധ്യയനത്തിലോ അധ്യാപനത്തിലോ എന്തെങ്കിലും പ്രമാദങ്ങൾ വന്നു കഴിഞ്ഞാൽ, വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ്. ആ ദോഷം നിമിത്തമായിട്ടാണ് ശിഷ്യനിലും ആചാര്യനിലും പരസ്പരം ദ്വേഷം വരുന്നത് എന്നാണ്. അപ്പൊ അധ്യയനത്തിലോ അധ്യാപനത്തിലോ വീഴ്ചകൾ സംഭവിച്ചാൽ എന്തെങ്കിലും, ആ വീഴ്ച ദോഷമായിരിക്കുകയും അത് പരസ്പരം വിദ്വേഷത്തെ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുമെന്നാണ്. അപ്പൊ വിദ്വേഷത്തിന് കാരണം അധ്യയനത്തിൽ അല്ലെങ്കിൽ അധ്യാപനത്തിൽ വരുന്ന ദോഷങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ ദോഷം നിമിത്തമായി വരുന്ന പരസ്പര വിദ്വേഷം മാ കരവാവഹൈ, അതുണ്ടാകരുത് എന്നാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ആചാര്യനെയും ശിഷ്യന്മാരെയും. അത് വരാതിരിക്കണം എന്നാണ്. ശാന്തിഹി ശാന്തിഹി ശാന്തിരിതി ത്രിർവചനം മൂന്ന് തവണ ഇവിടെ പറഞ്ഞു. എന്താണ്? സർവദോഷ ഉപശമനാർത്ഥം, സർവദോഷങ്ങളെയും ശമിപ്പിക്കുന്നതിനാണ് ആധ്യാത്മിക ആദി ഭൗതിക ആദി ദൈവിക ദോഷങ്ങൾ. അതാണ് സർവദോഷങ്ങളും ആ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഉപശമനാർത്ഥം അതിന്റെ പൂർണ്ണമായ ശമനത്തിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇതി ഓം എന്ന് പറഞ്ഞാൽ ഇത്രയും കൊണ്ട് ഭാഷ്യം അവസാനിച്ചിരിക്കുന്നു. ശ്രീമദ് പരമഹംസ പരിവ്രാജകാചാര്യ ഗോവിന്ദ ഭഗവത് പൂജ്യപാദ ശിഷ്യ ശ്രീമദ് ആചാര്യ ശ്രീ ശങ്കര ഭഗവത കൃത പഠോപനിഷത് ഭാഷ്യേ ദ്വിതീയാധ്യായേ തൃതീയവല്ലി സമാപ്ത. തുടർന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീത ശങ്കര ഭാഷ്യത്തോടുകൂടിയാണ്.